പ്രവാസി റിസാല ലക്കം 2021 മെയ് പച്ചകൾ വീടിറങ്ങിപ്പോകുമ്പോൾ മുബഷിർ സുറേജ് സഖാഫി. മരണം മൂർത്തതയിൽ നിന്ന് അമൂർത്തതയിലേക്കുള്ള പരിണാമമാണ്. കലയിലേതുപോലെ രൂപങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് പറക്കുന്ന വരികളിലേക്കും നീന്തുന്ന നിറങ്ങളിലേക്കുമുള്ള നിശബ്ദമായ യാത്ര. ചിലപ്പോൾ നിറങ്ങൾ പോലും ഉണ്ടാകില്ല. മരിച്ചവരുടെ കവിത, സച്ചിദാനന്ദൻ. അയാൾ മരിച്ചോ? തീർത്തും ദൗർഭാഗ്യകരമായ ഒരു നിസ്സഹായാവസ്ഥ പറഞ്ഞറിയിക്കാനാവാതിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതിന് തീക്ഷ്ണമായ അർത്ഥോൽപാദന ശേഷിയുണ്ട്. തീരാത്ത വേദനയും നികത്താനാവാത്ത നഷ്ടബോധങ്ങളും കുമിഞ്ഞുകൂടുന്ന നൂറുകൂട്ടം ആദികളും ഒപ്പം പടർന്നുകയറിയ വൈകാരികതയുടെ അംശവും ആ ചോദ്യത്തിലുണ്ട്. മരിക്കരുതേ എന്ന 100,000 ജനങ്ങളുടെ പ്രാർത്ഥനകൾക്കിടയിലും മരണത്തിലേക്ക് നൂണ്ടിറങ്ങുന്ന നല്ല മനുഷ്യരുണ്ട്. ഒരു ജനതയുടെ പ്രതീക്ഷാഭാരം തലയിലേറ്റി നിൽക്കെ പെട്ടെന്ന് നാടു നീങ്ങുന്നവരുണ്ട്. ഒരുപറ്റം നിരാശകൾക്കുമധ്യെ ജീവിതത്തെ പ്രതീക്ഷാതുരുത്തിലേക്ക് കരകയറ്റുന്നതിനിടയിൽ വീർപ്പാട് വാങ്ങുന്നവരുണ്ട്. ഒരു കൈക്കരുത്തിന്റെ നിയൽ സാന്നിധ്യമെങ്കിലും കിട്ടിയാൽ 2 കൂടി കുഞ്ഞുകാലു നീക്കാൻ കൊതിക്കുന്ന എത്രയോ കുഞ്ഞു ഹൃദയങ്ങളെ മരണം കടന്നു പിടിച്ചിട്ടുണ്ട്. സ്നേഹത്തിന്റെ ഹൃദയനാര് പിരിച്ചുകൊണ്ടിരിക്കെ വൈദവ്യം സമ്മാനിച്ചു പോകുന്ന ഭർത്താക്കളും ഏകാന്തത ബാക്കിയാക്കി പോയ ഭാര്യമാരും നമ്മുടെ ചുറ്റുപാടുമുണ്ട്. എത്തിയമെന്ന വാത്സല്യത്തിന്റെ അംഗീകാരപത്രം മക്കൾക്ക് നൽകി യാത്ര പറയുന്ന ഉപ്പമാർ അനവധിയുണ്ട്. അംഗീകാരങ്ങളുടെയും സ്വാധീനങ്ങളുടെയും പരകോടിയിൽ നിന്ന് നിസ്സഹായതയുടെ പതിതാവസ്ഥയിലേക്ക് വലിച്ചെറിയപ്പെട്ട എത്രയോ പേരുണ്ട്. പ്രാണവേദനയോളം പോന്ന പ്രസവവേദനയെന്ന് നമ്മൾ സാമ്യപ്പെടുത്താറുള്ള ആ മുഹൂർത്തത്തിൽ മരണപ്പെട്ട ഉമ്മമാരുടെ നൊമ്പര കഥകൾ ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. മരണം കൊണ്ട് ചരിത്രത്തിൽ ഒരു വിലാസമുണ്ടാക്കിയവരും ഉള്ളതെല്ലാം വിസ്മൃതിയിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടി വന്നവരുമുണ്ട്. ആണ്ടറുതിയിലെ ഓർമ്മകളിൽ നിന്ന് പോലും വലിച്ചിറക്കപ്പെട്ട ഹതഭാഗ്യരുണ്ട്. എല്ലാവരിലും സംഭവിക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, മരണം. അത്രമാത്രം. അതിന്റെ അനുഭവ പരിസരം, അനന്തരാനുഭവം എല്ലാം തീർത്തും വിഭിന്നമാണ്. മരണം എന്തുമാത്രം പച്ചയായ യാഥാർത്ഥ്യമാണ്. മനുഷ്യൻ ജീവിത പ്രതലത്തിൽ നിന്ന് പതിയെ വിസ്മൃതമാകുന്നു. അയാളിനി കാഴ്ചപ്പുറത്തുണ്ടാകില്ല എന്ന് നമ്മൾ ഉറപ്പിക്കുന്നു. നമ്മളിലുള്ള എന്തോ ഒന്ന് അപ്പോൾ അയാളിൽ ഇല്ലാതാവുന്നു. മൃതാവസ്ഥ അയാളുടെ പേരും വിലാസവും കവർന്നെടുക്കുന്നു. ബന്ധങ്ങളുടെ കാൽപ്പനിക ലോകത്തു നിന്നും യാഥാർത്ഥ്യങ്ങളുടെ ഒറ്റയാൾ ലോകത്തേക്ക് കൂടുമാറുന്നു. പിറക്കുന്ന ഓരോ ജീവനും 1,000 മരണങ്ങൾക്കിടയിലാണ് ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു. കഴിഞ്ഞുപോകുന്ന ഓരോരുത്തരുടെയും പിൻഗാമികൾ അനവരതം പിറന്നുകൊണ്ടേയിരിക്കുന്നു. ആ ചാക്രികതയാണ് ഇതിനിടയിൽ വരുന്ന ശൂന്യതകൾ നികത്തുന്നത്. ഇന്നാലില്ലാഹി ചൊല്ലി നമ്മൾ ഏറ്റുപിടിച്ച മരണങ്ങളെല്ലാം നോക്കൂ. പല കാരണം പല ദേശങ്ങളിൽ പല സമയങ്ങളിൽ സംഭവിക്കുന്നു. അവരിട്ടേച്ചു പോകുന്ന വിടവുകൾ എത്രമേൽ വലുതാണ്. ഒരാൾക്കും മറ്റൊരാൾക്കും പകരമല്ലോ. നമ്മൾ നികത്തിപ്പോന്ന ഒഴിവുകളും താണ്ടിക്കടക്കുന്ന ദുരിത പർവ്വങ്ങളും എത്രമേൽ വലുതാണെന്ന് നോക്കാം. മരണത്തെ രുചിക്കാത്തവരായി ആരുമില്ലെന്ന് ഖുർആൻ അസന്നിഗ്ധം പറയുന്നുണ്ട്. കൂടുതൽ കൊല്ലങ്ങൾ, മാസങ്ങൾ, ആഴ്ച, ഗടികൾ കണക്കിൽ നിന്ന് ആയുസ്സിൽ തീർച്ച. തേടുന്നു അവർ നിന്നെ മൺവീട്ടിലേക്ക് തഞ്ചം, നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക്. കപ്പപ്പാട്ടിലെ ഈ വരികൾ വായിച്ച് നമുക്ക് ചില മരണവീട് സന്ദർശിക്കാം. നീറുന്ന നോവുകൾക്ക് മുമ്പിൽ കണ്ണും കാതും തുറന്നു നോക്കൂ. വേദനയുടെ ഉള്ളൊരുക്കത്തിന്റെ ഗന്ധം അനുഭവിക്കാൻ കഴിയും. മനുഷ്യനാവുമ്പോൾ ഒരിക്കലെങ്കിലും അനുഭവിക്കേണ്ടി വരുന്നതിനാൽ അറിയാതെ നമ്മിലും കണ്ണീര് പൊടിയും. മരണം കൊണ്ട് കുടുംബത്തിൽ, നാട്ടിൽ, വീട്ടിൽ, കൂട്ടത്തിൽ ഉണ്ടായ നഷ്ടം നികത്താൻ നമുക്കാവില്ലല്ലോ എന്ന് വരുമ്പോൾ നമ്മളിൽ ഉരുണ്ടുകൂടുന്ന സങ്കടങ്ങളുടെ കാർമേഘം ആത്മാർത്ഥതയുടെ അടയാള സൂചകമാകും. ഒന്ന്, ആഴമുള്ള പാണ്ഡിത്യം, അതിരളക്കാനാവാത്ത വിനയം. മുത്തുനബിയെ പൊന്നു മുസ്തഫ എന്ന സ്നേഹപ്പട്ടിൽ പൊതിഞ്ഞ് മനസ്സിൽ താലോലിച്ച് ജീവിതത്തിന്റെ സ്വസ്ഥത കണ്ടെത്തിയ ശരിയ അലികുഞ്ഞി ഉസ്താദ് മേലായ റബ്ബിന്റെ വിളിക്കുത്തരം ചെയ്തു. അവരിട്ടേച്ചു പോയ വാക്കുകൾ നൽകുന്ന ഊർജം ചെറുതല്ല. ഒരു തലോടലായി നമ്മെ സ്പർശിക്കുന്നതായി തോന്നും. അവർ ബാക്കിയാക്കിയ വിടവുകൾ നോക്കൂ. നമ്മുടെ ആത്മീയ സദസ്സുകളിലേക്ക് നോക്കൂ. വെളിച്ചമങ്ങിയ കസേര കാണാം. പകരമായി ഇരിക്കാൻ എല്ലാവരും മടിക്കുന്നു, ഭയക്കുന്നു. അവിടുത്തെ അതരത്തിൽ നിന്ന് പൊട്ടിയെഴുകുന്ന അറിവുറവയിൽ ദാഹം തീർക്കുന്ന മക്കൾ അനാഥരാണിപ്പോൾ. 2, മുഹമ്മദ് മിഷാൽ നാട്ടിലെ സജീവ സാന്നിധ്യമായിരുന്നു. വീട്ടിലെ 3 മക്കളിൽ ഒറ്റയാണ് തരി. യൗവനത്തിന്റെ തുടിപ്പുകൾക്ക് തുടക്കമാവുന്നതേയുള്ളൂ. ചെറുതല്ലാത്ത അസുഖം പിടിപ്പെട്ട് മരണത്തോട് കഴിവതും പൊരുതി നിന്നു. ഒടുവിൽ കീഴടക്കിയതിന്റെ ആണ്ടുദിനം ആവർത്തിച്ചെത്തി. ആങ്ങളെ നഷ്ടപ്പെട്ട 2 പെങ്ങന്മാരുണ്ടിനി ആ കുടുംബത്തിൽ. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരേണ്ട, ഒരു നാടിന്റെ വളർച്ചയ്ക്ക് കരുത്താവേണ്ട, അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് കൂട്ടുകാരെ നവീകരിക്കേണ്ട കൂട്ടുകാരൻ വിടവാങ്ങിയതിന്റെ വിങ്ങൽ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഈ കളിച്ചിരികളിൽ കാര്യമില്ലെന്ന് അവനും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം. 3, എന്റെ തന്നെ പെങ്ങളുടെ 9 പ്രായമായ ത്വയ്ബാമോൾ. ഇതുപോലൊരു റമദാൻ 17 കുട്ടിത്തത്തിന്റെ കലാപരിപാടികളായ കുമ്പിടലും ഇരിക്കലും നിരങ്ങലുമെല്ലാം മതിയാക്കി വീടിറങ്ങിപ്പോയത്. മരിക്കാൻ നമ്മൾ കരുതിപ്പോരുന്ന കാരണങ്ങളൊന്നുമില്ലായിരുന്നു. വീടിന്റെ മൂകതയിൽ ഒച്ചയിട്ടലക്കേണ്ട കുഞ്ഞുഭാഗ്യം വീടിറങ്ങിപ്പോയതിന്റെ നൊമ്പരമുള്ള ആ ഉമ്മ ഹൃദയത്തിന്റെ മുറിവ് നമ്മൾ ഏത് ലേപം പുരട്ടിയാണ് ഉണക്കുക. 4, എന്റെ കൂടെ പഠിച്ചയാൾ നല്ല പണ്ഡിത പ്രതിഭ മാഹിർ സഖാഫി ബ്രെയിൻ ട്യൂമർ ബാധിച്ച് തലച്ചോറപകടത്തിലായി മരണമടഞ്ഞു. അദ്ദേഹത്തിന്റെ ആകാരത്തിൽ തയ്ച്ചു കിട്ടിയ സ്ഥാനവസ്ത്രം അനാഥമായി ഇപ്പോഴും മർക്കസിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ച ദിനമായിരുന്നു എന്റെയും മരണസമയമെങ്കിൽ ഞാൻ മരിച്ചിട്ട് 2 മാസമായെന്ന് ഭാവിക്കാം. വൈകളിലൊക്കെയും മുനിഞ്ഞുകത്തേണ്ട വിളക്കാണ് അണഞ്ഞുപോയത്. കുടുംബത്തിന്റെ നെടുംതൂണായിരുന്നു അദ്ദേഹം. 5. സ്നേഹവത്സലനായ ഉപ്പാപ്പ കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ. അസുഖങ്ങളുടെ അസ്വരസ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രാദേശികതയുടെ അതിരിൽ തന്റെ ലോകവുമായി കഴിഞ്ഞ പണ്ഡിതൻ. ഞാൻ മരിക്കുകയാണെന്ന് ധ്വനിപ്പിച്ച് പറഞ്ഞ് ഇപ്പോൾ മദീനയിൽ വിശ്രമിക്കുന്നു. അനുഭവത്തിലെ 5 മരണങ്ങളാണിത്. എല്ലാവരും അവരുടെ സമയത്ത് മരിച്ചു പോകുന്നു. കുഞ്ഞു പൈതങ്ങൾ, യുവാക്കൾ, പണ്ഡിതർ, നേതാക്കൾ, വീട്ടുകാർ, ഇഷ്ടക്കാർ, മരിക്കാത്തവരായി ആരുമില്ല എന്ന സത്യത്തെ ബലപ്പെടുത്തുകയാണ് ഓരോരുത്തരും. മുൻഗണനാക്രമങ്ങളേതുമില്ലാതെ മുൻനിശ്ചയപ്രകാരം സമയബന്ധിതമായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. മറവിയെന്ന അനുഗ്രഹമുള്ളതുകൊണ്ട് മാത്രം ഓർമ്മകൾ നമ്മെ അത്രമേൽ വേട്ടയാടി പരുക്കേൽപ്പിക്കുന്നില്ലെന്ന് മാത്രം. വീട്ടുകാർക്ക് ഗുളികക്കായി റോഡിലിറങ്ങിയ ഇളയ മകന്റെ മരണം വീട്ടിലുണ്ടാക്കുന്ന അസ്വസ്ഥതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? പല പദ്ധതികളുമായി നാടൊട്ടുക്കും ദേശാടനം നടത്തുന്നവരുടെ മരണം വരുത്തുന്ന നഷ്ടങ്ങളുടെ ആഴം നമ്മെ അലട്ടിയിട്ടുണ്ടോ? രോഗാതുരതയാൽ ജീവച്ഛവമായി രാത്രിയും പകലിന്റെ വെളിച്ചം കിട്ടുന്ന പാവമനുഷ്യരും മറുഭാഗത്ത് മരണം കാത്തുകിടക്കുന്നുണ്ട്. വെട്ടും കുത്തും സ്ഫോടനങ്ങളുമടക്കം പല കാരണങ്ങളാൽ ചിതറിത്തെറിച്ച മയ്യത്തുകൾ, കയ്യിൽ കിട്ടുമ്പോഴുള്ള വേദനയും കിട്ടിയ ഭാഗങ്ങൾ ചേർത്തുവെച്ചിട്ടും ഏകദേശം മനുഷ്യരൂപം പോലും ആകാത്ത എത്ര മൃതദേഹമാണ് നിസ്സഹായതയുടെ തുണിയിൽ പൊതിഞ്ഞ് വീട്ടിലെത്തുന്നത്. മാതാവിന്റെ വേർപാടറിയാതെ കസേരക്കളിക്ക് കൂട്ടുകാരെ തിരയുന്ന എത്തിയൻകുട്ടിയുടെ കണ്ണിലെ പ്രതീക്ഷ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദിനങ്ങളേറെ കഴിഞ്ഞിട്ടും തിരിച്ചെത്താത്ത പിതാവിന്റെ വരവിനെ കുത്തിച്ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ നനഞ്ഞുപൊതിർന്ന വാക്കുകളുടെ ദുർബലത തിരിച്ചറിയുന്ന വിധവയുടെ മനസ്സ് പൊട്ടാതെ കാത്ത റബ്ബിനെ സ്തുതിക്കാം. ഓർക്കുക, ആ മനസ്സുകളിൽ ആന്തിക്കത്തുന്ന കനലുകൾ, തിരിച്ചറിവ് പാകമാകാത്ത തളിരിളം മനസ്സിലെ നിഷ്കളങ്കത, അമ്മ മനസ്സിലെ രക്തം നിലക്കാത്ത മുറിവ്, ഇതെല്ലാം തീവ്ര പ്രഹരശേഷിയുള്ളതാണ്. മരിച്ചുകിടക്കുന്ന ആളിനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടു പോയിക്കൂടായിരുന്നോ എന്ന് അലറി വിളിച്ചുകൊണ്ടിരിക്കുന്നു ഭാര്യ. ഒന്ന് ശകാരിക്കുകയെങ്കിലും ചെയ്യച്ച എന്നും മകനും, മിണ്ടച്ച മിണ്ടച്ച എന്നും മകളും അയാളുടെ നെഞ്ചത്തടിച്ചു കൂടെ ഒച്ച വെക്കുന്നുണ്ട്. അയാളിപ്പോൾ അവരുടെ ആരുമല്ലെന്ന്, വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേർന്നതിന്റെ തിരക്കിലാണ് അയാളെന്ന്, മേലിൽ ഒച്ചയെടുക്കില്ലെന്ന്, ദൈവത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ കഠിനമായി ശ്രമിക്കുകയാണെന്ന് ആരവരെ പറഞ്ഞു മനസ്സിലാക്കും. രഹസ്യങ്ങളുടെ കാവൽ പെരുമാൾ വീരാൻകുട്ടി. ഓരോരുത്തരും ബന്ധങ്ങളിൽ നിന്നെല്ലാം വേർപ്പെട്ട് ഒറ്റത്തടിയാവുന്നതാണല്ലോ മരണം. എല്ലാം ഇട്ടെറിഞ്ഞു പോകുമ്പോഴും നമ്മളത് ഉൾക്കൊള്ളുന്നു. അയാളുടെ നിർവാഹമില്ലായ്മയെ അംഗീകരിക്കുന്നു. അയാൾ ഇത്രകാലം ചെയ്തതിന് നമ്മൾ തുടർച്ചകൾ കണ്ടെത്തുന്നു. ബാക്കിയാക്കിയ കണക്കുകൾ തേടിപ്പിടിച്ച് നമ്മൾ പരിഹാരം കാണുന്നു. അദ്ദേഹം നിരന്തരം പുകച്ചുകൊണ്ടേയിരുന്ന അടുപ്പുകളിലേക്ക് അയൽക്കാരന്റെ ശ്രദ്ധ കൂടി പതിയുന്നു. അയാൾ കണ്ട സ്വപ്നങ്ങൾക്ക് കഴിവതും നിറം പുരട്ടാൻ ശ്രമിക്കുന്നു. ഇനി ആര് എന്ന കുടുംബത്തിന്റെ ചോദ്യത്തിന് നമ്മിൽ പലരും ഉത്തരമായെത്തുന്നു. മക്കളുടെ പഠനകാര്യങ്ങളിൽ നാട്ടുകാർക്ക് അധിക ശ്രദ്ധ കൈവരുന്നു. ഉറ്റ കുടുംബത്തിന്റെ മാസാന്ത ബജറ്റിൽ മരിച്ച വീടും കയറുന്നു. ഈ അപാരമായ കരുതൽ എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? ഒന്നുമല്ല, എല്ലാ വീടും ഇന്നല്ലെങ്കിൽ നാളെ മരിച്ച വീടാകും. അവിടെ സംഭവിച്ചതെല്ലാം എല്ലായിടത്തും സംഭവിക്കും. ഉത്തരവാദിത്തങ്ങളിൽ നിന്നെല്ലാം പടിയിറങ്ങേണ്ടി വരും. ആരും അതിൽ നിന്ന് മുക്തരല്ല. മതമൂല്യങ്ങളെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഈ കരുതലെല്ലാം. പാവങ്ങൾക്ക് യത്തീമിന്റെ അവകാശം ഒന്നുപോലും തടഞ്ഞേക്കരുത് എന്നല്ലേ മതപാഠം? മതത്തെ കളവാക്കുന്നവനെ അറിയുമോ? അനാഥക്കുട്ടിയെ ആട്ടിയകറ്റുന്നവനാണത്. പാവങ്ങളുടെ ഭക്ഷണകാര്യത്തിൽ പ്രോത്സാഹനം നൽകാത്തവനാണത്. സൂറത്തുൽ മാഊൻ. അല്ലെങ്കിലും മരണവാർത്ത കേട്ടാൽ തന്നെ നമ്മൾ പറയുന്നത് അതാണല്ലോ, വൈകാതെ ഞാനും ആ വഴി വരേണ്ടതാണ്. അതുതന്നെയാണ് ശരിയും. ആ ബോധ്യമാണ് നമ്മെ ശ്രദ്ധാലുക്കളാക്കുന്നത്. ചമഞ്ഞുകിടക്കാനുള്ള അവസാന അവസരമായിരുന്നില്ലേ? 3 കഷ്ണം തുണിയിൽ അത് തീർത്തു കളഞ്ഞു. കല്യാണത്തിന് എന്തുമാത്രം ചമയങ്ങളായിരുന്നുവെന്ന് ഒരു കവിതയിൽ ചോദിക്കുന്നുണ്ട്. മരണാവസരം വരെ സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്ത് ജ്വലിച്ചു നിൽക്കലാണ് മനുഷ്യനിയോഗം. അയാൾ മരിച്ചോ എന്ന സ്വാഭാവിക ചോദ്യത്തിൽ നഷ്ടബോധങ്ങളുടെ വേദന കലർത്താൻ കഴിയണം. നമ്മെപ്പറ്റി അയാൾ മരിക്കരുതായിരുന്നുവെന്ന തോന്നൽ മികച്ചു വരണം. നമ്മുടെ മരണം നമ്മിൽ മാത്രം സംഭവിക്കണം. ഓർമ്മകളിൽ പിന്നെയും ജീവിക്കാൻ കഴിയണം.